ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ ഭിലായ് ഐഐടിയുടെ 4 ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. വിവിധ സംസ്ഥാനങ്ങളിലെ 47 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. കേരളത്തിൽ പ്രചാരണം പുരോഗമിക്കുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർ സുരക്ഷിതമല്ലാത്ത ഹെൽമറ്റുകൾ ധരിക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായി പ്രചാരണം നടത്താൻ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. പൂനെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയ്ക്ക് 359 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡ് പര്യടനത്തിന്റെ 2 ദിനം ഭിലായ് ഐഐടിയുടെ 4 ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഭിലായ് ഐഐടി നടത്തുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു.
मुझे ये भी बताया गया है कि इस परिसर में रिन्यूएबल एनर्जी का उपयोग किया जा रहा है और ये जीरो वेस्ट डिस्चार्ज कैंपस है. पर्यावरण संरक्षण को बढ़ावा देने वाले इन सभी प्रयासों के लिए मैं आईआईटी भिलाई की पूरी टीम को सराहना करती हूं. ये प्रसन्नता की बात है कि अपनी स्थापना के 8 वर्षों से ही आईआईटी भिलाई ने യുവാവും ശിക്ഷാ സംബന്ധി ആകാംക്ഷയെ.
കൂടാതെ റായ്പൂരിൽ നടക്കുന്ന പി ടി ദീൻദയാൽ ഉപാധ്യായ മെമ്മോറിയൽ ഹെൽത്ത് സയൻസിന്റെയും ആയുഷ് യൂണിവേഴ്സിറ്റിയുടെയും 3 ബിരുദദാന ചടങ്ങിലും അവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 115 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും. AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിലും മൻ കി ബാത്ത് കേൾക്കാവുന്നതാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ 47 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. വോട്ടെടുപ്പ് അടുത്ത മാസം 13 നടക്കും. എന്നാൽ മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലെയും ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് നിയമസഭാ മണ്ഡലത്തിലെയും വോട്ടെടുപ്പ് നവംബർ 20 വോട്ടെണ്ണൽ നവംബർ 23 നടക്കും. ബീഹാറിൽ 4 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലേക്ക് 50 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തിങ്കളാഴ്ച നടക്കും. ഈ മാസം 30 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാം. ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ആകെ 1609 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. 43 മണ്ഡലങ്ങളിൽ നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് നവംബർ 13. 2 വോട്ടെടുപ്പ് നവംബർ 20 നടക്കും. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായി. ഇതിനോടകം 21 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടേറി. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP നേതൃത്വത്തിൽ മീനങ്ങാടിയിൽ നിന്ന് വീട് കയറിയുള്ള പ്രചാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. പ്രചാരണത്തിനായി പ്രിയങ്ക ഈ മാസം 28-29 തീയതികളിൽ മണ്ഡലത്തിൽ എത്തും. LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഇന്ന് ബത്തേരി നിയമസഭാ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. നാളെ മാനന്തവാടിയിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നടക്കും. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്ന് തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്.
ഉപതെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 9 പേർ കൂടി പത്രിക നൽകി. ഇതോടെ മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം 16. ചേലക്കരയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ ഇന്നലെ 9 പേർ പത്രിക സമർപ്പിച്ചു. വിഖ്യാത ഭൌതിക ശാസ്ത്രജ്ഞ രോഹിണി മധുസൂദൻ ഗോഡ്ബോലെയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. ശാസ്ത്രമേഖലയിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ഗോഡ്ബോലെയുടെ മഹത്തായ സംഭാവനകൾ പ്രചോദനം നൽകിയതായി രാഷ്ട്രപതി പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സംഭാവനകൾക്ക് 2019 രാജ്യം രോഹിണി ഗോഡ്ബോലെയെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. പ്രശസ്ത നർത്തകനും സാംസ്കാരിക പ്രതിഭയുമായ കനകരാജുവിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഗുസാഡി നൃത്തം സംരക്ഷിക്കുന്നതിൽ കനകരാജുവിന്റെ സംഭാവനകളെ പ്രകീർത്തിച്ച ശ്രീ മോദി അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഭാവി തലമുറകൾക്ക് പ്രചോദനമായി തുടരുമെന്നും പ്രസ്താവിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണയ്ക്കായി പ്രസാർ ഭാരതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ISRO ചെയർമാൻ എസ് സോമനാഥ് പ്രഭാഷണം നടത്തും. ഇന്ത്യൻ സ്പേസ് ഒഡീസി ഇൻ സെർച്ച് ഓഫ് ന്യൂ ഫ്രണ്ടിയേഴ്സ് എന്നതാണ് വിഷയം. ന്യൂഡൽഹിയിൽ ഇന്ന് ആകാശവാണിയുടെ രംഗ് ഭവനിലാണ് പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇരുചക്ര വാഹന യാത്രക്കാർ സുരക്ഷിതമല്ലാത്ത ഹെൽമറ്റുകൾ ധരിക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായി പ്രചാരണം നടത്താൻ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഗുണനിലവാരമില്ലാത്ത ഹെൽമറ്റുകൾ വിൽക്കുന്നത് തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉപഭോക്തൃകാര്യ വകുപ്പ് നിർദ്ദേശിച്ചു. ആവശ്യമായ BIS സർട്ടിഫിക്കേഷനോ SI മുദ്രയോ ഇല്ലാത്ത നിലവാരമില്ലാത്ത ഹെൽമറ്റുകൾ വ്യാപകമായി വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. മോട്ടോർ വാഹന നിയമം 1988 പ്രകാരം ഇരുചക്ര വാഹന യാത്രക്കാർ ഹെൽമറ്റ് ധരിക്കുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ശബരിമലയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെ കുറ്റമറ്റ തീർത്ഥാടനം ഉറപ്പാക്കുമെന്ന് മന്ത്രി VV വാസവൻ. പന്തളം ഇടത്താവളത്തിൽ ചേർന്ന അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യസുരക്ഷ, ലീഗൽ മെട്രോളജി വകുപ്പുകൾ, RDO എന്നിവയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് ഭക്ഷണ സാധനങ്ങൾ, കുടിവെള്ളം എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും വിവിധ വകുപ്പുകൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. പൂനെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 359 റൺസ് വിജയലക്ഷ്യം. മൂന്നാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ന്യൂസിലൻഡ് രണ്ടാം ഇന്നിംഗ്സിൽ 255 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസ് എന്ന നിലയിലാണ്. ടേബിൾ ടെന്നീസിൽ ചരിത്രം സൃഷ്ടിച്ച് WTT ചാമ്പ്യൻസ് ഇവന്റിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മണിക ബത്ര. ഫ്രാൻസിലെ മോണ്ട് പെല്ലിയറിൽ നടന്ന മത്സരത്തിൽ റൊമാനിയൻ താരത്തെ തോൽപ്പിച്ചാണ് മണിക ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് തൃശൂർ മാജിക് FC കാലിക്കറ്റ് FCയെ നേരിടും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 25th ദേശീയ സബ് ജൂനിയർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഇന്ന് ഉത്തർപ്രദേശിലെ ഖൊരക്പൂരിൽ നടക്കും. സബ് ജൂനിയർ ആൺകുട്ടികളുടെ സിംഗിൾസ് കൾ സെമിഫൈനലിൽ കേരളം, അസം, തമിഴ്നാട് എന്നീ ടീമുകൾ മികച്ച പ്രകടനത്തോടെ ഫൈനലിലേക്ക് യോഗ്യത നേടി. ദാന ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ ഗംഗാതീര പശ്ചിമബംഗാളിലെയും ഒഡീഷയിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, കേരളം, മാഹി എന്നിവിടങ്ങളിലും ശക്തമായ മഴ പെയ്തേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഒഡീഷയുടെ വടക്കൻ തീരപ്രദേശത്തു നിന്നും ദാന ചുഴലിക്കാറ്റ് സംസ്ഥാനത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ക്രമേണ ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി മാറുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹിയിലെ വായു ഗുണനിലവാരം മോശം അവസ്ഥയിൽ തുടരുന്നു. ഇന്ന് രാവിലെ 7 മണിക്ക് 232 തലസ്ഥാന നഗരിയിലെ വായു ഗുണനിലവാര സൂചികയെന്ന് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 520 രൂപ ഉയർന്ന് 58,880 രൂപയായി. ഗ്രാമിന് 7,360 രൂപയാണ് ഇന്നത്തെ വില. നവംബർ 18 മുതൽ 22 വരെ ന്യൂഡൽഹിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സേനയുടെ 55th ഡയറക്ടർ ജനറൽ തല ചർച്ച മാറ്റിവച്ചു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ബംഗ്ലാദേശ് അതിർത്തി സേന ഉദ്യോഗസ്ഥരെ രാജ്യത്തുടനീളം വിന്യസിച്ചിരിക്കുന്നതിനാൽ ചർച്ച 1 മാസത്തേക്ക് വൈകിപ്പിക്കാൻ ബംഗ്ലാദേശ് BSFനോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തി സേന വർഷത്തിൽ 2 തവണയാണ് DG തല യോഗങ്ങൾ നടത്തുന്നത്. ഈ വർഷം മാർച്ചിൽ ധാക്കയിലായിരുന്നു അവസാന കൂടിക്കാഴ്ച. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യ ചൈന സൈനിക പിന്മാറ്റം ആരംഭിച്ചു. ഡെപ്സങ് ഡെംചോക് പ്രദേശങ്ങളിൽ നിന്നുള്ള സൈനിക പിന്മാറ്റമാണ് ആരംഭിച്ചത്. സേനാ പിന്മാറ്റം പൂർത്തിയായ ശേഷം പട്രോളിംഗ് ആരംഭിക്കും. ഇരു പ്രദേശങ്ങളിലും താൽക്കാലികമായി നിർമ്മിച്ച സംവിധാനങ്ങളും പൊളിച്ചു നീക്കും. 2020 ഏപ്രിലിന് മുൻപത്തെ നിലയിലേക്ക് ഘട്ടംഘട്ടമായി മടങ്ങാനാണ് തീരുമാനം. റഷ്യയിലെ കസാനിൽ നടന്ന ബ്രിക്സ് സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും ചർച്ച നടത്തിയിരുന്നു. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. ഈ മാസം 1 ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഗ്യാൻവാബി സമുച്ചയത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൂടുതൽ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഉത്തർപ്രദേശിലെ വാരാണസി കോടതി തള്ളി. മുമ്പ് ASI പരിശോധിക്കാത്ത പ്രദേശങ്ങൾ സർവേ ചെയ്യണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഛത്തീസ്ഗഡിൽ ഭിലായ് IITയുടെ 4th ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. വിവിധ സംസ്ഥാനങ്ങളിലെ 47 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. കേരളത്തിൽ പ്രചാരണം പുരോഗമിക്കുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർ സുരക്ഷിതമല്ലാത്ത ഹെൽമറ്റുകൾ ധരിക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായി പ്രചാരണം നടത്താൻ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. പൂനെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാന്റിനെതിരെ ഇന്ത്യയ്ക്ക് 359 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.